2022 February 7 തിങ്കളാഴ്ച. വായിക്കുന്നത് അബിന. ഇന്ത്യയുടെ വാനമ്പാടി ലതാ മങ്കേഷ്കറിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് കേരള കൗമുദി പ്രത്യേക പതിപ്പിൽ നിന്ന്. സംഗീത തപസ്വിനിക്ക് വിട, TP ശാസ്തമംഗലം എഴുതുന്നു. ഭാരതത്തിന്റെ വാനമ്പാടി എന്ന വിശേഷണത്തിന് ഒരാൾ മാത്രമേ അർഹമായിട്ടുള്ളൂ, ലതാ മങ്കേഷ്കർ. അവർക്ക് മുമ്പും പിമ്പും അനേകം ഗായകർ ആലാപനത്തിന്റെ മാറ്റുരച്ചെങ്കിലും ആ മഹാഗായികയ്ക്ക് തുല്യം അവർ മാത്രം. നീണ്ട 8 പതിറ്റാണ്ടുകാലമാണ് അവർ പിന്നണി ഗാനരംഗത്ത് തന്റെ അനുഗ്രഹീത സ്വരമാധുരി കൊണ്ട് നിറഞ്ഞു നിന്നത്. നമ്മുടെ രാജ്യത്തെ സകല ബഹുമതികളും നേടിയ ഗാനാലാപനത്തിന്റെ അവസാന വാക്കിന് നിസ്സംശയം പറയാവുന്ന ഒരേയൊരു വ്യക്തിത്വം ആ അതുല്യ പ്രതിഭയ്ക്ക് മുന്നിൽ കാലം പോലും തല തിരിച്ചു നിന്നു പോയിട്ടുണ്ട്. സംഗീതജ്ഞനും മറാത്തി കൊങ്കിണി നാടക കലാകാരനുമായിരുന്ന പണ്ഡിറ്റ് ദീനനാഥ് മങ്കേഷ്കറുടെയും ശേവന്തിയുടെയും സീമന്തപുത്രിയായി 1929 September 25 ഇൻഡോറിലായിരുന്നു ജനനം. തങ്ങളുടെ കന്നിമകൾക്ക് മാതാപിതാക്കൾ ഹേമ എന്ന പേരിട്ടു. എന്നാൽ ദീനനാഥിന്റെ ഭാവബന്ധൻ എന്ന നാടകത്തിലെ നായികയുടെ പേരായ ലതിക എന്നതുമായി ബന്ധപ്പെടുത്തി മകളുടെ പേര് ലത എന്നാക്കുകയായിരുന്നു ആ അച്ഛൻ ചെയ്തത്. അവിടം കൊണ്ടും അവസാനിച്ചില്ല. ദീനനാഥിന്റെ സ്വദേശമായ ഗോവയിലെ മങ്കേഷി എന്ന സ്ഥലപ്പേരുമായി ബന്ധപ്പെടുത്തി ലതാ മങ്കേഷ്കർ എന്ന മുഴുവൻ പേരാക്കുകയായിരുന്നു. പിതാവിൽ നിന്നാണ് ലത സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ പലതും പഠിച്ചത്. 5 വയസ്സായപ്പോൾ മുതൽ അച്ഛന്റെ സംഗീത നാടകങ്ങളിൽ അഭിനയിക്കാൻ തുടങ്ങി. ലതയ്ക്ക് 13 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു. അതോടെ കുടുംബം പോറ്റുക എന്ന ബാധ്യത ലതയുടെ ചുമലിലായി. ചലച്ചിത്രങ്ങളിൽ അഭിനയിക്കുകയായിരുന്നു അതിന് അവർ കണ്ട പോം വഴി. എങ്കിലും ക്രമേണ അഭിനയം ഉപേക്ഷിച്ച് സംഗീതത്തിലൂടെ ലത വളരുകയായിരുന്നു. 1942 കിടിഹസാൻ എന്ന മറാത്തി ചിത്രത്തിൽ നച്ചയാ ഗാധേ ഗേലു എന്ന ഗാനമാണ് ലത ആദ്യമായി ആലപിച്ചത്. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, സിനിമ പുറത്തിറങ്ങിയപ്പോൾ അതിൽ ഈ ഗാനമില്ലായിരുന്നു. എന്നാൽ അതേ വർഷം തന്നെ പാഹിലി മംഗളഗോർ എന്ന മറാത്തി ചിത്രത്തിൽ അഭിനയിക്കുകയും നടായി ചൈത്രാച്ചി നവാലായി എന്ന ഗാനം ആലപിക്കുകയും ചെയ്തു. 1943 വന്ന ഗജാബാഹു എന്ന ചിത്രത്തിലെ മാതാ ഏക് സപൂത് കി ദുനിയ ബദൽ ദേയി എന്നതാണ് ലത പാടിയ ആദ്യത്തെ ഹിന്ദി ചലച്ചിത്രഗാനം. 1948 ഷാഹിദ് എന്ന ചിത്രത്തിന് വേണ്ടി പാടാനെത്തിയ ലതയെ ശബ്ദം നേർത്തതാണെന്ന് പറഞ്ഞ് നിർമ്മാതാവ് എസ് മുഖർജി മടക്കി അയക്കുകയുണ്ടായി എന്ന് പറഞ്ഞാൽ പലർക്കും വിശ്വസിക്കാൻ പ്രയാസം കാണും. എന്നാൽ ഭാഗ്യം ലതയെ തുണച്ചു. 1948 തന്നെ ബോംബെ ടാക്കീസിന് വേണ്ടി നസീർ അജ്മീറി സംവിധാനം ചെയ്ത മജ്ബൂർ എന്ന ചിത്രത്തിലെ കൽ മേരാ തോഡ മുജെ കഹീം കാനാ ചോഡ എന്ന ഗാനം, സംഗീതം ഗുലാം ഹൈദർ, ലതാ മങ്കേഷ്കറെ ഗായിക എന്ന നിലയിൽ ശ്രദ്ധേയയാക്കി. നൂർജഹാനും ഷംഷാദ് ബീഗവും സുരയ്യയും ഗീതാദത്തുമെല്ലാം നിറഞ്ഞു നിന്ന ആലാപന രംഗത്തേക്കാണ് ലതാ മങ്കേഷ്കർ കടന്നു വന്നത്. പക്ഷേ വളരെ വേഗം എല്ലാവരെയും പിന്നിലാക്കി ഒന്നാം സ്ഥാനക്കാരിയായി. വരികളുടെ അർത്ഥം മനസ്സിലാക്കി പാടാനുള്ള കഴിവും ഉച്ചാരണ ശുദ്ധിയും അവരെ വേറിട്ട ഗായികയാക്കി. തുടക്കകാലത്ത് അവഗണനയുടെയും തിരസ്കാരത്തിന്റെയും തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. മഹൽ എന്ന ചിത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോൾ അതിലെ ഗാനരചയിതാവായ നക്ഷാബ് ജാർച്ചവിയുടെ പ്രേമചാബല്യങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടേണ്ടതായി വന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ രചനയിൽ പിറന്നതും ഖോചാന്ദ് പ്രകാശ് ചിട്ടപ്പെടുത്തിയതുമായ ആയേക ആനേവാല എന്ന ഗാനമാണ് ലതാ മങ്കേഷ്കർ യുഗത്തിന് തുടക്കം കുറിച്ചത്. അന്താസ് എന്ന ചിത്രത്തോടെയാണ് സംഗീത സംവിധാനം രംഗത്തെ മുടിചൂടാമന്നനായ നൌഷാദ് ലതയുടെ ശബ്ദം സ്വന്തം ഗാനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ തുടങ്ങിയത്. അതിലെ ഉഠായേ ജാ ഉൻകേ സിതം എന്ന ഗാനം സംഗീത സംവിധായകന്റെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറത്തേക്ക് എത്തിക്കാൻ ലതയ്ക്ക് കഴിഞ്ഞു. അത് പിന്നീട് മഹാഭാഗ്യത്തിലേക്ക് അവരെ നയിച്ചു. തന്റെ അടുത്ത ചിത്രമായ ദുലാരിയിലെ 9 പാട്ടുകളാണ് യുഗ്മഗാനങ്ങൾ അടക്കം ഈ ഗായികയ്ക്കായി അദ്ദേഹം നീക്കിവച്ചത്. എല്ലാ പാട്ടുകളും പെട്ടെന്ന് തന്നെ ജനങ്ങളുടെ ചുണ്ടുകളിൽ സ്ഥാനം പിടിച്ചു. ബർസാത്ത് ആയിരുന്നു ലതയുടെ അടുത്ത ചിത്രം. ശങ്കർ ജയ്കിഷൻ ജോഡി ചിട്ടപ്പെടുത്തിയ ബിച്ചടേ ഹുവേ പർദേസി, ഹവാമേ ഉസ്താജായേ, ചോട്ട് ഗയേ ബാലാം മുകേഷിനൊപ്പം എന്നീ ഗാനങ്ങൾ ഈ ചിത്രത്തിനെന്ന പോലെ ലതയ്ക്കും പേരുണ്ടാക്കി കൊടുത്തു. ഹിന്ദി ചലച്ചിത്ര മേഖലയിൽ ആദ്യകാലത്ത് നിലനിന്ന പ്രവണതയ്ക്ക് വിരാമം കുറിച്ച ചിത്രം കൂടിയാണ് ബർസാത്. അതായത് ചിത്രത്തിലെ കഥാപാത്രങ്ങളുടെ പേരായിരുന്നു പാട്ട് പാടുന്നതായി കൊടുത്തിരുന്നത്. അതിന് മാറ്റം വരികയും ബർസാത്തിലൂടെ ആദ്യമായി യഥാർത്ഥ ഗായികയുടെ പേര് ഗ്രാമഫോൺ റെക്കോർഡിലും വെള്ളിത്തിരയിലും മറ്റും ഉപയോഗിക്കാൻ തുടങ്ങി. അത് ലതയ്ക്ക് അനുഗ്രഹമായി. അക്കാലത്തെ പ്രമുഖരായ പല നടീ നടന്മാരും തങ്ങൾ അഭിനയിക്കുന്ന ചിത്രങ്ങളിലെ പാട്ടുകൾ ലതയെ കൊണ്ട് പാടിക്കാൻ സംവിധായകരോടും സംഗീത സംവിധായകരോടും മറ്റും സ്വാധീനം ചെലുത്തുമായിരുന്നു. സംഗീത സംവിധായകർ ഒരുക്കുന്ന ഈണങ്ങൾ എത്ര ദുർഗ്രഹമാണെങ്കിലും മധുരം കിണിയുന്ന ആലാപന ശൈലിയോടെ അവതരിപ്പിക്കാൻ അനന്യസാധാരണമായ പാടവം ലത പ്രകടിപ്പിച്ചത് അവരെ കൂടുതൽ ഉയരങ്ങളിലെത്താൻ സഹായിച്ചു. ഒന്നും തന്റെ കഴിവല്ലെന്ന് വിശ്വസിക്കുകയും കൂടെ കൂടെ അത് തുറന്നു പറയുകയും ചെയ്ത ലത സ്വന്തം വളർച്ചയിൽ ഗുരുക്കന്മാരായി കാണുന്ന ചിലരുണ്ട്. ആലാപനത്തിന്റെ ബാലപാഠങ്ങൾ പറഞ്ഞുകൊടുത്ത ഉസ്താദ് ഗുലാം ഹൈദറും പ്രേംചന്ദ് പ്രകാശുമാണ് അവരിൽ ഒന്നാം സ്ഥാനക്കാർ. ശ്വാസനിയന്ത്രണത്തിന്റെ തത്വം ഗായികയ്ക്ക് സ്വായത്തമാക്കി കൊടുത്തത് അനിൽ വിശ്വാസാണ്. വരികളുടെ സാഹിത്യ ഭംഗി ആസ്വദിച്ചും അന്തസത്ത ഗ്രഹിച്ചും പാടാൻ പരിശീലിപ്പിച്ചത് സാക്ഷാൽ നൌഷാദാണെന്ന കാര്യം അവർ എടുത്തു പറയുന്നു.